SBS Radio.
നമസ്കാരം, ശ്രീ എം ബി രാജേഷ്. ശബരിമല വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടെടുത്ത് ഒരു ആക്രമണ മനോഭാവത്തിലാണല്ലോ കേരള സർക്കാർ മുഖ്യമന്ത്രിയും ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ അവരുടെ വിശ്വാസം പോലും കണക്കിലെടുക്കാതെ ഒരു നിങ്ങളുടെ നിലപാട് അടിച്ചേൽപ്പിക്കുന്ന കടുംപിടുത്തത്തിലേക്ക് പോകേണ്ട കാര്യം എന്താണ്?
ഒന്ന്, വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണ നിലപാട് എന്നത് തിരുത്തണം. അത്തരമൊരു ആക്രമണ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള നിലപാട് ഗവൺമെന്റിനോ ഇടതുപക്ഷത്തിനോ ഇല്ല. അത്തരം നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിൽ RSS BJPയുമാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ സ്വീകരിച്ചു വന്ന നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ചെയ്യുന്നത്. സുപ്രീംകോടതിയുടെ വിധി വന്നാൽ ആ നിമിഷം മുതൽ ഭരണഘടന അനുസരിച്ച് അത് രാജ്യത്ത് നിയമമാണ്. ആ നിയമം നടപ്പാക്കാൻ, വിധി നടപ്പാക്കാൻ ഏത് ഗവൺമെന്റും, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും ഭരണഘടനാപരമായി ബാധ്യതയുള്ളവരാണ്. ആ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നതിനർത്ഥം. ഈ ഭരണഘടനാപരമായ ബാധ്യത മഹാരാഷ്ട്രയിലെ BJP ഗവൺമെന്റ് സമാനമായ കേസിൽ നിറവേറ്റിയിട്ടുണ്ട്. ചെന്നി ശിഗ്നാപൂർ ക്ഷേത്രത്തിൽ ശബരിമലയിലേതുപോലെ സ്ത്രീകൾക്കുണ്ടായിരുന്ന വിലക്ക് നീക്കിയത് ഹൈക്കോടതിയാണ്. വേണമെങ്കിൽ BJP ഗവൺമെന്റിന് അവിടെ സുപ്രീംകോടതിയിൽ അപ്പീൽ പോകാമായിരുന്നു. അതിനുപോലും മെനക്കെടാതെ വിധി വന്നതിന്റെ തൊട്ടു പിന്നാലെ അത് നടപ്പാക്കുകയും സ്ത്രീകളുടെ പ്രവേശനം അനുവദിക്കുകയും ചെയ്തത് ഇവിടെ തെരുവിലിറങ്ങി കല്ലേറും അക്രമ പേക്കൂത്തും നടത്തുന്ന ഇതേ BJP നയിക്കുന്ന മഹാരാഷ്ട്ര സംസ്ഥാന ഗവൺമെന്റാണ്. ഇത് കാണിക്കുന്നത് ഒരു ഗവൺമെന്റിന് കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട് എന്നാണ്. അത് മഹാരാഷ്ട്രയിൽ ആ ബാധ്യത നിറവേറ്റുന്നവർ തന്നെ കേരളത്തിൽ LDF ഗവൺമെന്റ് നിറവേറ്റാൻ പാടില്ല എന്ന് വാദിക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത്? ഇവിടെ RSS BJPയുമാണ്, RSS BJPയും കോൺഗ്രസുമാണ് നേരത്തെ വിധിയെ സ്വാഗതം ചെയ്ത് പിന്നീട് മലക്കം മറിഞ്ഞത്. ഒരു ലജ്ജയുമില്ലാതെ സ്വന്തം നിലപാട് രാഷ്ട്രീയ നേട്ടത്തിന്, സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപേക്ഷിക്കുകയും തെരുവിലിറങ്ങി അക്രമം നടത്തുകയുമാണ് കോൺഗ്രസും BJPയും ചെയ്യുന്നത്. വിധി വന്നയുടൻ ഇതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. RSS ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷി, കേരളത്തിലെ RSSന്റെ പ്രാന്തപ്രചാരക് ഗോപാലൻകുട്ടി മാസ്റ്റർ, അതുപോലെ BJP നേതൃത്വം, AICC അതിന് വിശേഷിപ്പിച്ചത് ചരിത്രപരമായ വിധി എന്നാണ്. കേരളത്തിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ളവർ ഇനി വിധി നടപ്പാക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല എന്ന നിലപാടെടുത്തവരാണ്. CPIMഉം വിധി സ്വാഗതം ചെയ്തു. അപ്പൊ പൊതുവിൽ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ നിലപാട് മാറ്റിയത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി RSSഉം BJPയും കോൺഗ്രസുമാണ്.
തീർച്ചയായും അവരുടെ നിലപാടുള്ള മാറ്റം അവരോട് ചോദിക്കേണ്ട വിഷയം തന്നെയാണ്, അത് ചോദിക്കുന്നുമുണ്ട്. പക്ഷേ CPM ഇപ്പോൾ ഒരു കോടതി വിധി നടപ്പാക്കുകയാണ് CPM ചെയ്യുന്നത്, സർക്കാർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയെ പ്രതീകാത്മകമായി നാട് കടത്തിയ പാർട്ടിയാണ് CPM. അതുപോലെ തന്നെ ബൂർഷ്വാ കോടതികൾ തുലയട്ടെ എന്ന് ഒരുപാട് തവണ മുദ്രാവാക്യം വിളിച്ചിട്ട്. ഏറ്റവും അവസാനം ബാർ കേസിൽ പോലും കോടതി വിധി മറികടക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാനത്ത് കൊണ്ടുവന്നു. അത്തരത്തിൽ ഇത്രയും കാലം കോടതി വിധികൾ ഇത്രത്തോളം ഇങ്ങനെ തൊടാൻ പാടില്ലാത്ത, കടന്നു ചെല്ലാൻ പാടില്ലാത്ത മേഖലയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ മാത്രം എന്താണ് CPM കോടതിയോട് ഇത്രയും സ്നേഹം?
കോടതി വിധികൾ വിമർശിക്കാൻ പാടില്ല എന്ന് നിയമം പോലും പറയുന്നില്ല. കോടതി വിധികളെ CPIM വിമർശിച്ചിട്ടുണ്ട്, മറ്റ് പലരും വിമർശിച്ചിട്ടുണ്ട്. കോടതിയുടെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത് വിമർശിക്കാം, പക്ഷേ ഇതൊരു സാധാരണ കോടതി വിധിയല്ല. ഭരണഘടനാ ബെഞ്ചിന്റെ 12 വർഷം കേസ് വിചാരണ നടത്തി കേട്ട ശേഷം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ള വിധിയാണ്. നിയമം ഭരണഘടന അനുസരിച്ച് ആ വിധി അത് പുറപ്പെടുവിച്ച നിമിഷം മുതൽ രാജ്യത്ത് നിയമമാണ്. ഇനി സുപ്രീംകോടതി അത് തിരുത്തുന്നത് വരെ ആ നിയമമാണ് രാജ്യത്ത് പ്രാബല്യത്തിലുണ്ടാവുക. അത് നടപ്പാക്കാൻ ഗവൺമെന്റുകൾ ബാധ്യസ്ഥമാണ്. അതുകൊണ്ടാണല്ലോ ഓർഡിനൻസ് ഇറക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി പറഞ്ഞത്. എന്തിനാണ് BJP കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ഓർഡിനൻസ് ഇറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത്? നിയമപരമായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന ഗവൺമെന്റിനോ കഴിയില്ല എന്ന വസ്തുതയാണ്. എന്ത് വസ്തുതയാണ്? ആ വസ്തുത മറച്ചുവെച്ച് തെരുവിലിറങ്ങി ഈ അക്രമം കാണിക്കുന്നത് RSSഉം BJPയും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. CPIM കോടതി വിധികളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ കോടതി വിധി നടപ്പാക്കാൻ പാടില്ല എന്ന നിലപാട് ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. ഇപ്പോ നമ്പി നാരായണന് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചപ്പോ അത് നടപ്പാക്കി. സെൻകുമാറിന്റെ കേസിൽ സർക്കാരിനെതിരായ കോടതി വിധി ഉണ്ടായപ്പോ അത് നടപ്പാക്കിയിട്ടുണ്ട്. കോടതിയുടെ വിധി സർക്കാരിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല എല്ലാ കോടതി വിധിയെയും ഗവൺമെന്റ് നടപ്പാക്കാൻ ഉള്ള സമീപനമാണ്, കോടതി വിധിയെ നടപ്പാക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രതിഷേധത്തെ കുറിച്ച് പറഞ്ഞു, അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിട്ട ഒരു ജഡ്ജിക്കെതിരായിട്ട് വന്ന പ്രതിഷേധമായിരുന്നു. സ്വാശ്രയ കോളേജ് മാനേജ്മെന്റുമായിട്ട് ഒരു ആഡംബര നൗകയിൽ അതീവ രഹസ്യമായിട്ട് തർക്കം നടത്തിയത് ചില മാധ്യമങ്ങൾ തന്നെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവന്നു. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് നടന്നിട്ടുള്ളത്.
സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യം അംഗീകരിക്കുന്നു, സർക്കാർ ഒരു ഭരണഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. പക്ഷേ ലക്ഷക്കണക്കിന് പേരാണ് കേരളത്തിൽ തെരുവിലിറങ്ങിയത്. എല്ലാ പാർട്ടിയിൽ നിന്നുള്ളവരുണ്ട്, വിശ്വാസികൾ, ഒരുപാട് വിശ്വാസികളുണ്ട്. ലക്ഷക്കണക്കിന് പേർ തെരുവിലിറങ്ങിയിരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുമായി ഒരു അഭിപ്രായ സമന്വയം, ഒരു സമവായം, ഇത്തരത്തിൽ എതിർത്ത് നിൽക്കുന്ന സംഘടനകളുണ്ട്, അവരുമായൊരു സമവായം, അതൊക്കെ സർക്കാരിന് മുന്നിലുള്ള സാധ്യതകളായിരുന്നു. അതൊന്നുമില്ലാതെ ആദ്യ ദിവസം തന്നെ ഞങ്ങളത് നടപ്പാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം അത്തരത്തിലുള്ള സമവായ ശ്രമങ്ങൾ, അത് കോടതിയിൽ പറഞ്ഞാൽ കോടതിക്കും ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ. ജല്ലിക്കെട്ട് സമരം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കോടതിക്ക് അറിയാം, കോടതി എപ്പോഴും ശരിയാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. അത്തരം ഒരു രീതിയിലേക്ക് പോകാതെ പ്രശ്നം വഷളാക്കിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് എങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയും?
ഇവിടെ കേസ് 12 വർഷം നടന്നു. ആ 12 വർഷവും ഈ കേസിൽ കക്ഷി ചേരാനോ തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കാനോ തയ്യാറാകാത്തവരാണ് ഇപ്പോൾ നിഷ്കളങ്ക വിശ്വാസികളെ തെരുവിലിറക്കാൻ ശ്രമം നടത്തുന്നത്. എന്റെ RSSഓ BJPയോ കോൺഗ്രസോ 12 വർഷത്തെ സാവകാശം ഉണ്ടായിട്ടും അവർ സ്ത്രീ പ്രവേശനത്തിന് എതിരാണ് ആയിരുന്നെങ്കിൽ കോടതിയിൽ പോയി തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചില്ല. മാത്രമല്ല അവരതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. കേസ് കോടതിയിൽ നടക്കുന്ന സന്ദർഭത്തിലാണ് BJPയുടെ കേരളത്തിലെ ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ആർത്തവം പ്രകൃതി നിയമമാണെന്നും സ്ത്രീ പ്രവേശനം വിലക്കുന്നതിൽ അർത്ഥമില്ലെന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ ആ സുരേന്ദ്രൻ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോകുന്നത് അവസരവാദത്തിന്റെ അങ്ങേയറ്റം എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കാനാവുക? അതുപോലെ RSS പറഞ്ഞത് 12 വർഷവും ഈ കേസ് നടന്ന ഘട്ടത്തിലെല്ലാം ഞങ്ങൾ സ്വീകരിച്ച സുവ്യക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധിയായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന ജന്മഭൂമി എന്ന RSS മുഖപത്രം മുഖപ്രസംഗം എഴുതിയിട്ടാണ് അതിനെ പിന്തുണച്ചത്. ലേഖന പരമ്പരയാണ് ജന്മഭൂമി പ്രസിദ്ധീകരിച്ചത്. ഈ സുപ്രീം കോടതി വിധിയെ പിന്തുണച്ചുകൊണ്ടും അതിനെ എതിർക്കുന്നവരെ നിശിതമായി വിമർശിച്ചുകൊണ്ടും. അപ്പോ ഞാൻ പറഞ്ഞത് ഇവിടെ ഇവരെല്ലാം നേരത്തെ സ്വീകരിച്ച നിലപാട് ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിശ്വാസികളെ തെരുവിലിറക്കുകയാണ്. നിഷ്കളങ്കരായ വിശ്വാസികളോട് CPIMന് ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. അവരെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഗവൺമെന്റും CPIMഉം ശ്രമിച്ചിട്ടുള്ളത്, ഇനിയും ശ്രമിക്കും. ആ ശ്രമം തുടരുക തന്നെ ചെയ്യും. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. RSSഉം BJPയും തെറ്റിദ്ധരിപ്പിച്ച കാര്യം ഇന്ന് ആളുകൾക്ക് സത്യം ബോധ്യം വന്നിരിക്കുകയാണ്. ഗവൺമെന്റ് പ്രശ്നം കോടതിയിൽ വന്നപ്പോൾ കൊടുത്ത അഫിഡവിറ്റ് എന്താണ്? LDF ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നില്ല, എന്നാൽ ഞങ്ങളുടെ മാത്രം അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കേണ്ടത്. സുപ്രീം കോടതി ഒരു കമ്മീഷനെ നിയമിക്കണം. ആ കമ്മീഷനിൽ ഹിന്ദുധർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളുകളും അഴിമതിയില്ലാത്ത കാര്യവിവരമുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ഉണ്ടാകണം. അങ്ങനെ മതപണ്ഡിതന്മാരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും അഭിപ്രായം തേടിയ ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്ന പക്വമായ
വ്യക്തമായ നിലപാട് തന്നെയായിരുന്നു CPIM എടുത്തത്. എനിക്ക് അതിൽ തന്നെയാണ് ചോദിക്കാനുള്ളതും. കാരണം ഈ തെരുവിലിറങ്ങിയിരിക്കുന്ന ആൾക്കാരിൽ കേരളത്തിൽ എന്തായാലും ഇത്രത്തോളം RSSകാരുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചു തരില്ലല്ലോ. ഇത്രത്തോളം RSSകാരായിട്ടുള്ള വനിതകൾ കേരളത്തിലുണ്ടെന്ന്, അതിൽ CPIMൽ നിന്നുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്, CPIM അനുഭാവികളായിട്ടുള്ള ഒരുപാട് വിശ്വാസികളുണ്ട്. അവരെല്ലാവരും ഇത്തരത്തിൽ തെരുവിലിറങ്ങുമ്പോൾ അവരെ കൂടി ഇങ്ങനെ അവരുടെ കൂടി നിലപാടുകൾ കണക്കിലെടുക്കാൻ CPIM എന്ന പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനും ബാധ്യതയില്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഇത്രത്തോളം എടുത്തുചാടി ചെയ്യുന്നതിന് പകരം അവരുടെ അഭിപ്രായങ്ങളെങ്കിലും ചോദിക്കാനുള്ള ഒരു സാവകാശം എന്തുകൊണ്ട് സർക്കാരിന് എടുത്തുകൂടാ? അത് മാത്രമാണ് പ്രശ്നം.
സിപിഐഎമ്മിന്റെ അനുഭാവികളായിട്ടുള്ള ആരും ഇത്തരം ജാഥകളിലൊന്നും പ്രതിഷേധ പരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അത് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ശരിയാണ്, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പോയിട്ടുണ്ടാവും.
ഞാൻ അതിനെ നിർത്തുകൊട്ടെ. ഒരുപാട് സിപിഎം അനുഭാവികളായിട്ടുള്ള ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെയുള്ള വാട്സാപ്പ് മെസ്സേജുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാം വ്യാപകമായി ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്.
അത് പലതും വ്യാജമായി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സൈബർ പിങ് പ്രചരിപ്പിക്കുന്നതാണ്. ഞാനൊരു സിപിഐഎം അനുഭാവിയാണ് എന്ന
മറ്റുപകരണങ്ങൾ
നടത്തുന്നുണ്ട്. പരസ്യമായി അത്തരത്തിൽ ആർക്കെങ്കിലും പല തെറ്റിദ്ധാരണയും ഉണ്ടെങ്കിൽ, ആശയ വ്യക്തതയും ഇല്ലാത്ത പ്രശ്നമുണ്ടെങ്കിൽ അതുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തുടരും. ഞാൻ പറഞ്ഞത് പരസ്യമായിട്ട് ആർ എസ് എസിന്റെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാം എന്ന് പ്രഖ്യാപിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പോ തെരുവിലിറങ്ങുന്നവരിൽ വലിയൊരു ഭാഗം കോൺഗ്രസ്സുകാരുമാണ്. ആർ എസ് എസും കോൺഗ്രസും സംയുക്തമായിട്ടാണ് ഈ തെരുവിലെ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടി ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം മാത്രമേ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. കൊടികളില്ലാതെ പങ്കെടുക്കാനാണ്. ആത്യന്തികമായി കോൺഗ്രസ് സ്വന്തം അണികളെ ആർ എസ് എസിലേക്ക് ആട്ടിത്തുളിച്ചു കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ അവധാനതയോടുകൂടിയിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ വിശ്വാസികളുടെ ആശങ്കകളെ കണക്കിലെടുക്കുന്ന സമീപനമാണ്. സ്വാഭാവികമാണ്, കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി 91 ഹൈക്കോടതി വിധിക്ക് ശേഷം തുടർന്ന് വരുന്ന ഒരു ആചാരത്തിൽ സുപ്രീംകോടതി വിധി മാറ്റം വരുമ്പോൾ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാവും. അങ്ങനെ നിഷ്കളങ്കരായ വിശ്വാസികളുണ്ട്. സതുദ്ദേശത്തോടു കൂടി തന്നെ ഇതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരുടെ ആശങ്കകളെ ഞങ്ങൾ കണക്കിലെടുക്കും. എന്നാൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയമായ ദുഷ്ടലാക്കരയൊന്നും കണക്കിലെടുക്കുന്ന പ്രശ്നമില്ല. അതിന്റെ മുമ്പിൽ പതറുന്ന പ്രശ്നവുമില്ല. നിഷ്കളങ്ക വിശ്വാസികളുടെ ആശങ്കകളെ
കണക്കിലെടുക്കും.
ഒരു ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചതാണല്ലോ. മുഖ്യമന്ത്രി തന്നെ പന്തളം കൊട്ടാരവുമായിട്ട് ചർച്ച
നടത്താം.
അവര് പിന്മാറിയതിന്റെ പിന്നിലുള്ള അവരുടെ താല്പര്യങ്ങൾ എന്ത് എന്നതല്ലേ അന്വേഷിക്കേണ്ടത്. അപ്പൊ മുഖ്യമന്ത്രി എന്തോ വാശി കാണിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇപ്പൊ തെരുവിലേക്ക് പ്രശ്നം എത്തിക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വിമോചന സമരം, രണ്ടാം വിമോചന സമരം എന്ന ലക്ഷ്യത്തോടുകൂടി ആർ എസ് എസ് ഈ പ്രശ്നത്തെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ.
ഞാൻ അതിൽ ആർ എസ് എസോ കോൺഗ്രസോ പറയുന്ന ഒരു കാര്യമല്ല, മറിച്ച് സിപിഎം അനുഭാവികളായിട്ടുള്ള ചില വിശ്വാസികൾ തന്നെ നേരിട്ട് സംസാരിക്കുമ്പോഴും ഈ പറയുന്നത് പോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ മറ്റു മതങ്ങളുടെ വിഷയം വരുമ്പോൾ ഈ നിലപാടൊന്നുമല്ല സർക്കാരുള്ള. ഇപ്പൊ ചപ്പാത്തിമലയിലെ കുരിശിന്റെ വിഷയം തന്നെ എടുക്കുമ്പോൾ എന്തായിരുന്നു അന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്? അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, ഒരുപാട് വിശ്വാസികളുടെ ഒരു പ്രതീകമാണ്, അവിടെ പോയി അത് തകർക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായി വിമർശിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം അടുത്ത കാലത്താണല്ലോ സഭാതർക്ക വിഷയത്തിൽ സർക്കാർ അത് നടപ്പാക്കുന്നില്ല എന്ന് സുപ്രീംകോടതിയുടെ വിമർശനം തന്നെ കേട്ടത്. മറ്റു വിഷയങ്ങളെല്ലാം വരുമ്പോൾ, മറ്റു മതങ്ങളുടെ വിഷയം വരുമ്പോൾ സി പി എമ്മിന് ഒരു നിലപാട്, ഹിന്ദുക്കളുടെ വിഷയം വരുമ്പോൾ മാത്രം സി പി എമ്മിന് കോടതി വിധി നടപ്പാക്കണം, വിശ്വാസമല്ല അവിടെ പ്രശ്നം. എന്താണ് ഹിന്ദുക്കളോട് ഇത്ര വലിയ ദേഷ്യം?
ഇത് ആർ എസ് എസ് നടത്തുന്ന അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള പ്രചരണമാണ്. ഇവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമാനമായ നിലയിൽ സംഭവങ്ങൾ ഉണ്ടായാൽ, ഇപ്പൊ പറഞ്ഞതുപോലുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഇതേ നിലപാട് തന്നെയായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. വിശ്വാസികൾ, അത് ഏത് മതത്തിൽപ്പെട്ടവരാണോ എന്നതല്ല പ്രശ്നം, വിശ്വാസത്തെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. കാരണം നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം വിശ്വാസികളാണ്. ആ വിശ്വാസികളിൽ വലിയൊരു വിഭാഗം, ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരുമാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിനെതിരായ നിലപാട് ഒരു മതത്തിന്റെയും കാര്യത്തിൽ LDF ഗവൺമെന്റ് സ്വീകരിക്കുകയില്ല. മറിച്ചുള്ളതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചരണമാണ്. ഇവിടെ പ്രശ്നം ഇത്, ഇതിൽ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ശബരിമലയിൽ പോകണം എന്നതും ഒരു വിശ്വാസമാണ്. സ്ത്രീകൾ ശബരിമലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതും വിശ്വാസികളാണ്. ആരാ കേസ് കൊടുത്തത്? കേസ് കൊടുത്തത് ആർ എസ് എസ് ആദ്യം പ്രചരിപ്പിച്ചത് ഒരു ഇതര സമുദായത്തിൽപ്പെട്ട, ഇതര മതത്തിൽപ്പെട്ട ഒരാളാണ് എന്ന നുണയാണല്ലോ ആർ എസ് എസ് അവസാന നിമിഷം വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യം എന്താണ്? പ്രേരണാകുമാരി എന്ന ആർ എസ് എസിന്റെ വനിതാ വിഭാഗമായ രാഷ്ട്രീയ സ്വയംസേവികാ സമിതിയുടെ, രാഷ്ട്രസേവികാ സമിതിയുടെ ഭാരവാഹിയോ പ്രവർത്തകയോ ആയിട്ടുള്ള ഒരു പ്രേരണാകുമാരിയാണ് കേസ് കൊടുത്തത് എന്ന കാര്യം ഇപ്പൊ വ്യക്തമായല്ലോ. ഭക്തി പ്രസീജ സേത്തി എന്ന ഹരിയാനയിലെ റോഹ്തക്കിലെ ബി ജെ പി നേതാവിന്റെ ഭാര്യയാണ് ഈ കേസ് കൊടുത്തവരിൽ മറ്റൊരാൾ എന്ന കാര്യവും
റിപ്പോർട്ടുകൾ വരുന്നത് കണ്ടിട്ടുണ്ട്.
ഇത്തരത്തിലുള്ള ആസൂത്രിതമായ നുണപ്രചരണങ്ങൾ, വിഷം വമിക്കുന്ന നുണപ്രചരണങ്ങൾ ആർ എസ് എസ് നടത്തുന്നു.
പക്ഷെ അപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല.
ഈ ചോദ്യങ്ങൾ
ചപ്പാത്തിമലയിലെ കുരിശു വിഷയത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ വ്യത്യസ്ത നിലപാടെടുത്തത്?
ഞാൻ പറഞ്ഞതൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് കോടതിയെ സമീപിച്ചത് ആർ എസ് എസ് പശ്ചാത്തലമുള്ള വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ്. ശബരിമലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന, എന്ന വാദം ഉന്നയിക്കുന്ന സ്ത്രീകൾ അവരും വിശ്വാസത്തിന്റെ പേരിലാണ് അവിടെ വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ അതും ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഈ സർക്കാർ എതിർക്കുന്നില്ല. വിശ്വാസികളുടെ അതിൽ ആശങ്കപ്പെടുന്ന വിശ്വാസികളുടെ ആശങ്ക കണക്കെടുക്കുന്നു. അതാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. പിന്നെ ചപ്പാത്തിമലയും സുപ്രീംകോടതി ഭരണഘടന ബെഞ്ചിന്റെ വിധിയും തമ്മിൽ താരതമ്യപ്പെടുത്തണമെങ്കിൽ കോമൺ സെൻസ് അപാരമായിട്ടുള്ളതാണ്. അവിടെ ഒരു നടപടി, അതിര് കടന്നൊരു നടപടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇവിടെ സുപ്രീംകോടതി 12 വർഷം വാദം കേട്ട് എല്ലാ വാദങ്ങളും എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് 91 ശേഷം ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് നീക്കുന്നു. 91 വരെ വിലക്കുണ്ടായിരുന്നില്ല, 91 ശേഷം ഉണ്ടായിരുന്ന വിലക്ക് സുപ്രീംകോടതി നീക്കുന്നു. എന്ത് താരതമ്യമാണ് രണ്ടും തമ്മിലുള്ളത്?
ചപ്പാത്തിമലയിൽ ആ സഭ പോലും എതിർത്ത് പറഞ്ഞ ഒരു കയ്യേറ്റമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്.
നിങ്ങൾ ചപ്പാത്തിമലയെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുപ്രീംകോടതി ചെയ്തത് 91 വരെ നിലവിലുണ്ടായിരുന്ന സ്ത്രീ പ്രവേശനം ഇപ്പോൾ വീണ്ടും അനുവദിക്കുകയാണ്. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് 91 വരെ ഇതേ വിശ്വാസം അനുസരിച്ച് തന്നെയാണ് സ്ത്രീകൾ അവിടെ കയറിയിരുന്നത്. 91 കേരള ഹൈക്കോടതിയുടെ വിധി, ജസ്റ്റിസ് പരിപൂർണന്റെ വിധിയിലാണല്ലോ വിലക്ക് നീക്കിയത്. അപ്പോ വിലക്ക് ഏർപ്പെടുത്തിയത് ആ വിലക്ക് ഇപ്പൊ 27 വർഷത്തിന് ശേഷം സുപ്രീംകോടതി നീക്കിയിരിക്കുന്നു. അല്ലാതെ വിശ്വാസത്തിന്റെ പേരിൽ ഈ തർക്കം ഉന്നയിക്കുമ്പോ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ 91 വരെ അവിടെ കയറിയിരുന്നു എന്നത് നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് അതും അതിനൊരു കേവല വിശ്വാസ പ്രശ്നം മാത്രമായിട്ട് കാണുന്നതിൽ പ്രശ്നമുണ്ട്. കാരണം വിശ്വാസികൾക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ ശ്രീശ്രീ രവിശങ്കറിനെ പോലെ, അമൃതാനന്ദമയ്യെ പോലുള്ള അനേകം ആളുകൾ തന്നെ ഇതിനെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം CPM ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളവരാണോ? അവരെല്ലാം ഹിന്ദുക്കൾക്ക് എതിരായിട്ടുള്ളവരാണോ? RSSനും സ്വീകാര്യരാണല്ലോ ശ്രീ ശ്രീ രവിശങ്കറും മാതാമൃതാനന്ദമയ്യും ഒക്കെ. അപ്പോ അവരെല്ലാം അനുകൂലിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മേനകാ ഗാന്ധി മുതൽ സുബ്രഹ്മണ്യൻ സ്വാമി വരെയുള്ള ആളുകൾ ഇതിനെ അനുകൂലിക്കുകയായിരുന്നു. സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞ് പട്ടാളത്തെ നിയോഗിച്ച് വിധി നടപ്പാക്കണമെന്നാണ്. സുബ്രഹ്മണ്യൻ സ്വാമി BJP MP അല്ലേ? അപ്പോ ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നവർക്കിടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെന്റ് അക്കാര്യത്തിൽ ഒരു പക്ഷവും പിടിക്കുന്നില്ല, കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നത്.
തീർച്ചയായും ആ പോയിന്റിൽ ഒരു മറുവശം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അവസാനമായി ആ ഒരു പോയിന്റ് കൂടി, ഉറച്ച നിലപാടെടുക്കും, കോടതി വിധി നടപ്പാക്കും എന്ന് പറയുമ്പോൾ അതിലും സർക്കാർ പരാജയപ്പെടുകയില്ല ചെയ്തത്. കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ ക്ഷേത്രം തുറന്നിരുന്നിട്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു. ഈ അക്രമം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു, അതോടൊപ്പം തന്നെ ഇവരെ അവിടെ എത്തിക്കുന്നതിലും പരാജയപ്പെട്ടു. അത്തരത്തിൽ രണ്ടു വശത്തും പൂർണ്ണമായി പരാജയപ്പെടുകയില്ലേ സർക്കാർ ഈ സമയം വരെ? നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല, ഈ സമയം വരെ ചെയ്തിരിക്കുന്നത്.
ഈ ചോദ്യങ്ങളെ മുഴുവൻ നയിക്കുന്നത് സർക്കാർ വിരുദ്ധ രാഷ്ട്രീയമാണ്, ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് എന്നതിന്റെ തെളിവാണ് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വരുന്ന ഈ ചോദ്യങ്ങൾ.
ഞാൻ രണ്ടു വശവും ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ.
അതാ ഞാൻ പറഞ്ഞത്, അവധാനതയില്ലാതെ തിടുക്കപ്പെട്ട് കോടതി വിധി നടപ്പാക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ചോദിക്കുന്നു കോടതി വിധി നടപ്പാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ല,
നിങ്ങളുടെ നിലപാട് നടപ്പാക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം.
ഞാനൊന്ന് പൂർത്തിയാക്കി, പരസ്പര വിരുദ്ധമായ ഈ ചോദ്യങ്ങൾ തന്നെ സർക്കാരിന്റെ നിലപാട് എത്രമാത്രം വിവേകപൂർണവും എത്രമാത്രം അവധാനതയുള്ളതും പക്വമായതുമാണ് എന്ന് തെളിയിക്കുന്നു. സുപ്രീംകോടതി വിധി തീർച്ചയായിട്ടും നടപ്പാക്കേണ്ടതാണ്, നടപ്പാക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ച വരുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യാനാവില്ല. കാരണം സർക്കാരിന്റെ ഭരണഘടനാ ബാധ്യതയാണ്, സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ ഈ ഭരണഘടന സ്വത്താണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വിധി നടപ്പാക്കുമ്പോൾ യാന്ത്രികമായി നടപ്പാക്കുക എന്നതല്ല സർക്കാർ സമീപനം. വിധി നടപ്പാക്കുമ്പോൾ അത് പരമാവധി പ്രത്യാഘാതങ്ങൾ കുറച്ചുകൊണ്ട് നടപ്പാക്കുക എന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. വിധി നടപ്പാക്കുന്ന ഘട്ടത്തിൽ വിശ്വാസികൾക്കിടയിൽ അയ്യപ്പ വസ്ത്രമണിഞ്ഞ്, കറുത്ത വസ്ത്രമണിഞ്ഞ്, ഇരുമുടി കെട്ടുന്ന വ്യാജേന കല്ല് നിറത്ത് വിശ്വാസികൾക്കിടയിൽ നുഴഞ്ഞു കയറിയാണ് അക്രമം നടത്തിയത് സംഘപരിവാർ എന്ന് ആലോചിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ ഒരു മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്ന ദൈവനിന്ദയാണ് സംഘപരിവാർ നടപ്പാക്കിയത്. ഇതിനേക്കാൾ വലിയ വിശ്വാസികൾക്കെതിരായിട്ടുള്ള നീക്കം എന്താണ്? ഇതിനേക്കാൾ വലിയ അയ്യപ്പ നിന്ദ എന്താണ്? ശരണം വിളിക്കുന്ന അതേ നാവുകൊണ്ട് തന്നെ പച്ചത്തെറിയും വിളിക്കുകയാണ്, സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുകയാണ്, അക്രമം അഴിച്ചുവിടുകയാണ്, ഇരുമുടിക്കെട്ട് പവിത്രമായതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, അത് പോലീസിനെറിയാനുള്ള കല്ലും നിറച്ച് ചുമന്നു കൊണ്ടുവന്ന് ഈ വിശ്വാസികളെ ബന്ദികളാക്കി യഥാർത്ഥത്തിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരു ഘട്ടത്തിൽ പോലീസ് വലിയ അവധാനത പുലർത്തിയിട്ടുണ്ട്. സുവർണക്ഷേത്രത്തിൽ ഭിന്ദ്രൻവാലയും കൂട്ടരും എന്താണോ ചെയ്തത് അതാണ് ശബരിമലയിൽ RSSഉം കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ വളരെ സൂക്ഷ്മമായി വളരെ വളരെ അവധാനതയോടുകൂടി വലിയ രക്തച്ചൊരിച്ചിലുകൾക്ക് ഇടയാക്കാത്ത തരത്തിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്ത ഗവൺമെന്റും പോലീസും അഭിനന്ദനം അർഹിക്കുകയാണ് ചെയ്യുന്നത്.
എന്തായാലും അവസാനമായ ഒരു കാര്യം കൂടി, ഇത്തരത്തിൽ ഈ പ്രശ്നം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് സുപ്രീം കോടതിയിൽ നിന്നുള്ള റിവ്യൂ പെറ്റീഷനിൽ ഒരുപക്ഷെ റിവ്യൂ പെറ്റീഷൻ തള്ളുകയും ഈ ഒരു വിധി നിലനിൽക്കുകയുമാണെങ്കിൽ മണ്ഡലകാലമാകുമ്പോഴും ഇതേപോലെ പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ CPM എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഒരു ബംഗാളിൻ്റെയോ ത്രിപുരയിലെയോ അവസ്ഥയിലേക്ക് CPM അണികൾ പോലും കൊഴിഞ്ഞു പോകുമെന്നൊരു ആശങ്ക ഒട്ടും തന്നെ നിങ്ങൾക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് രാജേഷ്.
ഒരാശങ്കയും ഞങ്ങളെ സംബന്ധിച്ചില്ല. കേരളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആധുനിക ജനാധിപത്യ സമൂഹമായി പരിഷ്കൃത സമൂഹമായി മാറിയത് നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെയാണ്. ആ നവോത്ഥാനത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ SNDP പോലെ, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള NSS പോലെ, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ തുടങ്ങി സാമൂഹിക പരിഷ്കർത്താക്കളും സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളും എല്ലാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഒപ്പം ഇടതുപക്ഷം വഹിച്ചിട്ടുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം, ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവർക്കും കയറാനുള്ള അവകാശമുണ്ടായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്ത കൃഷ്ണപിള്ളയും AKGയും പോലുള്ള ആളുകൾ നയിച്ച സമരത്തിലൂടെയാണ്. അതിന് ആ സമരത്തിൽ പങ്കാളിയായിരുന്ന അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് കേളപ്പൻ, ഇന്നത്തെ കോൺഗ്രസ് ആ പാരമ്പര്യം ഉപേക്ഷിക്കുകയും RSSന്റെ കൂടെ പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ജനങ്ങൾ ഇതാണ് തിരിച്ചറിയുക. കൃഷ്ണപിള്ളയുടെയും AKGയുടെയും അതുപോലെ തന്നെ സാമൂഹിക നവോത്ഥാന നായകരുടെയും എല്ലാം പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷം. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവോത്ഥാനത്തിന്റെ ആശയങ്ങളെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും ഇടതുപക്ഷ ഗവൺമെന്റും സംരക്ഷിക്കുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ വിശ്വാസികൾക്ക് വേണ്ടി, നിങ്ങൾ പറഞ്ഞല്ലോ വിശ്വാസികൾക്കെതിരാണ് CPM എന്ന്, വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ സമരങ്ങൾ നയിച്ചിട്ടുള്ളത് അത് ഗുരുവായൂർ സത്യാഗ്രഹമായിരുന്നാലും ശരി, പാളിയൽ സത്യാഗ്രഹമായിരുന്നാലും ശരി, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കുട്ടംകുളം സമരമായിരുന്നാലും ശരി, അതുപോലെ മണിമലർക്കാവിലെ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നാലും ശരി, ഇതെല്ലാം നയിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ SNDPയെ പോലെ പുലയമഹാസഭയെ പോലുള്ള പ്രസ്ഥാനങ്ങളും എല്ലാം ഒറ്റയ്ക്കോ കൂട്ടായിട്ടുമാണ് നടത്തിയിട്ടുള്ളത്. പാലിയം സത്യാഗ്രഹം, പാലിയം ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുവന്ന കൊടിയും പിടിച്ചാണ് നടത്തിയത്. അതിൽ രക്തസാക്ഷിയാണ് AG വേലായുധൻ. ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനത്തിനും വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ ജീവൻ ബലി കൊടുത്ത ചരിത്രമുണ്ടാവില്ല. AG വേലായുധനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രക്തസാക്ഷിയായിട്ടാണ് പാലിയം ക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ അവർണർക്ക് നടക്കാൻ കഴിഞ്ഞത്. കൃഷ്ണപിള്ളയുടെ ചോര ചിന്തിയിട്ടുണ്ട് ഗുരുവായൂരിലെ ശ്രീകോവിലിൽ. ആ ചോരയിൽ ചവിട്ടിയാണ് ദശലക്ഷക്കണക്കിന് അവർണരായിട്ടുള്ള ആളുകൾക്ക്, പിന്നാക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അമ്പലത്തിൽ കയറാൻ അവസരമുണ്ടായിട്ടുള്ളത്. ഇങ്ങനെ 100 ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് ആ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും വിശ്വാസികളിൽ നിന്ന് അകറ്റാം എന്ന് കരുതുന്നവർ അങ്ങേയറ്റത്തെ മൂഢന്മാരാണ് എന്ന് മാത്രമേ പറയാനാവൂ. മൂഢത്വത്തിന് വല്ല നോബൽ സമ്മാനവും ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർ അതിന് അർഹരായി.
തീർച്ചയായും നന്ദി ശ്രീ എം പി രാജേഷ് നിലപാടുകൾ പങ്കുവച്ചതിന്.
നന്ദി.
Enjoy more stories in your language by visiting sbs.com.au.